ക്രൈസ്തലോർ, ദൈവവചനത്തിലെ തോട്ടങ്ങൾ എന്ന പഠന പരമ്പരയിൽ നാലാമത്തെ തോട്ടമാണ് ദൈവത്തിന്റെ തോട്ടം. പഴയ തോട്ടമായ ഭൂമിയിലെ തോട്ടം നീക്കി പുതിയ തോട്ടം വെളിപ്പാട് പുസ്തകം 22:1-5 ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നു. ഇതെങ്ങനെയെന്നും സാത്താന്റെ അധീനതയിൽ നിന്ന് എങ്ങനെ അതിനെ രക്ഷിക്കുന്നു എന്നും ഇന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 22:1-5 വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. ബുക്ക് ഓഫ് റെവലേഷൻ chapter 22:1-5. ഒരിക്കൽ ബ്രൂസ് എന്ന ഒരാൾ വേട്ടയ്ക്കായി വനത്തിൽ പോയി. അവിടെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ പക്ഷിയുടെ വേദനയോടെയുള്ള കരച്ചിൽ കേട്ടു. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ വൃക്ഷച്ചുവട്ടിൽ ഒരു പാമ്പും വൃക്ഷക്കൊമ്പിൽ ഒരു ചെറിയ കിളിക്കൂടും കണ്ടു. കരഞ്ഞുകൊണ്ട് പറന്നുപോയ തള്ളക്കിളി മിനിറ്റുകൾക്കുള്ളിൽ കുറച്ച് ചുവന്ന ഇലകളുമായി വന്നു കുഞ്ഞിക്കിളിയുടെ പുറത്തിട്ടിട്ട് മാറി മറ്റൊരു വൃക്ഷക്കൊമ്പിലിരുന്നു. പാമ്പ് വേഗത്തിൽ മുകളിലേക്ക് കയറി കൂടിനുള്ളിലേക്ക് തലയിടാൻ ശ്രമിച്ചു എങ്കിലും കയറിയതിലും വേഗത്തിൽ താഴേക്ക് വന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ബ്രൂസ് ഈ ഇലകൾ പരിശോധിച്ചപ്പോഴാണ് അത് പാമ്പിനെ നശിപ്പിക്കുവാൻ പര്യാപ്തമായ ചെടിയുടെ ഇലയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അതേ കർത്താവായ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം യേശുവിന്റെ രക്തമാണ്. ശത്രുവിനെ ജയിക്കുവാൻ യേശുവിന്റെ രക്തം മതിയായതത്രേ. ദൈവവചനത്തിലെ ആദ്യത്തെ തോട്ടമായ ഏദനിലെ, അതായത് ഭൗതിക തോട്ടത്തെ പറ്റി ഉൽപ്പത്തി 2:7-10 നാം ആദ്യമേ ചിന്തിച്ചിരുന്നു. എന്നാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ബൈബിൾ ദർ ഇസ് ഇറ്റ്സ് കൗണ്ടർ പാർട്ട്, ദ ഹെവൻലി ഏഡൻ. വെളിപ്പാട് പുസ്തകം 22:1-5 ഭാഗത്ത് അതിന്റെ പ്രതിരൂപത്തെയാണ് നാം കാണുന്നത്. ഈ സ്വർഗീയ തോട്ടത്തിന്റെ ദർശനം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് യോഹന്നാൻ അപ്പോസ്തോലനാണ്. അദ്ദേഹം പറയുന്നത് ആത്മവിവശതയിലാണ് ആ കാഴ്ച കണ്ടതെന്നാണ്. വെളിപ്പാട് പുസ്തകം 21:10 ഇത് നമുക്ക് കാണാവുന്നതാണ്. 10 ആദ്യ ഭാഗം ഇംഗ്ലീഷ് ബൈബിൾ ശ്രദ്ധിച്ചാൽ, "And he carried me away in the spirit to a great high mountain." അതായത് ആത്മാവിലാണ് ആ കാഴ്ച കണ്ടത്. സ്വർഗത്തിലെ കാഴ്ച കാണുവാൻ ഒരുവൻ ജഡീയ അന്തരീക്ഷത്തിൽ നിന്ന് ആത്മീയ അന്തരീക്ഷത്തിലേക്ക് മാറിയാലേ മതിയാകുള്ളൂ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മവിവശതയുടെ ഉന്നത ഭാവത്തിലായി എന്ന് മാത്രമല്ല, കാഴ്ചപ്പാടിനും മാറ്റം വന്നു. ആരംഭത്തിലെ തോട്ടമായ ഏദൻ ഭൂമിയിൽ നിന്നും ഉളവായതെങ്കിൽ അവസാനത്തെ തോട്ടമായ ദൈവത്തിന്റെ തോട്ടം സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ തേജസ് ഉള്ളതായി ഇറങ്ങി വരുന്നതാണ് യോഹന്നാൻ കണ്ടതെന്ന് വെളിപ്പാട് പുസ്തകം 21:10-2 നമുക്ക് കാണാവുന്നതാണ്. ഭൗതിക ഏദനിൽ നിത്യസന്ദർശകനായിരുന്ന പാമ്പിന്റെ രൂപമായിരുന്നു പിശാചിന്റേത്. ഭൗതിക ഏദനിൽ നിത്യസന്ദർശകനായിരുന്ന പാമ്പിന്റെ രൂപമായിരുന്നു പിശാചിന്. വെയിലാറുമ്പോഴാണ് ദൈവം ഇവരെ സന്ദർശിച്ചിരുന്നത്. ആദമിനെ ഔവ്വായും സന്ദർശിച്ചത് വെയിലാറുമ്പോഴായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ തോട്ടത്തിൽ ഈ പിശാചിന് പ്രവേശനം നിഷിദ്ധമായിരുന്നു. കാരണം ദൈവിക നിയന്ത്രണത്തിലായിരുന്നു ഈ തോട്ടം. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ അവന്റെ സൃഷ്ടാവ് തന്നെ പുറത്താക്കി. ദൈവത്തിന്റെ തോട്ടത്തിൽ പ്രവേശനം ലഭിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് മാത്രമാണ്. അശുദ്ധമായതൊന്നും അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്ന ആരും ഇവിടെ പ്രവേശിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 21:7 കാണും. വെളിപ്പാട് പുസ്തകം 21:27 കാണും. ആദാമി ഏദനിൽ നിന്ന് പുറപ്പെട്ട നദി 4 ശാഖയായി ഒഴുകി. ദൈവിക തോട്ടമായ പുത്തനാ മെറുശലേമിലെ നദി ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയാണ്. യോഹന്നാനെ അവൻ കാണിച്ചത് എന്ന് വെളിപ്പാട് 22:1 കാണാം. അതേ ഭൗമിക ഏദനിലെ നദി അവർ രണ്ടുപേരും കണ്ടു. എന്നാൽ പളുങ്ക് സമാനമായ ചുവരുകളും മറ്റു ഉള്ളിടത്ത് മനുഷ്യ കണ്ണാൽ അത് കാണുവാൻ സാധ്യമല്ല. അതിനാലാണ് അവൻ കാണിച്ചു തന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരുടെ കണ്ണുകൊണ്ട് അത് കാണുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം എന്ന് ഏകവചനത്തിൽ പറയുമ്പോൾ ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പുറപ്പെടുന്ന നദി പുതിയ യെരുശലേം എന്ന ദൈവത്തിന്റെ തോട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിഴലാണെന്ന് യേശുക്രിസ്തു തന്നെ യോഹന്നാൻ 7:38-39 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏദനിലെ ജീവവൃക്ഷം ഭൂമിയിൽ നിന്നും മുളച്ചു. 1:9-16, 3:22. ഏദനിൽ വിലക്കപ്പെട്ട ഫലമായിരുന്നു അവർക്ക് ഹര. പ്രളയത്തോടെ ഭൂമിയിൽ നിന്ന് മുളച്ചതെല്ലാം ഭൂമിയോട് ചേർന്നു. പുതിയ തോട്ടത്തിലെ ജീവവൃക്ഷം എപ്പോഴും ഫലം നൽകുന്നതാകുന്നു. കായ് പിടിക്കുമ്പോൾ മുതൽ അത് തിന്നാൻ യോഗ്യമാണ്. ദൈവം സൃഷ്ടിച്ച നിയമം നൽകിയത് മനുഷ്യൻ തന്നെ നശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ദൈവിക തോട്ടത്തിൽ അവരവർ തന്നെയാണ് ഒരുങ്ങേണ്ടത്. മണവാട്ടിയായി ഒരുങ്ങി നെറ്റിമേൽ മുദ്രയുള്ളവന് മരണമില്ല, ദുഃഖമില്ല, മുറവിളിയുമില്ല, ഒരശുദ്ധിയുമില്ല. ഭൗമിക ഏദനിലെ ശാപം വെളിപ്പാട് പുസ്തകത്തിൽ 22:3 മാറിയതായി കാണും. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെ ഉള്ളതാണ് ഈ ശാപം മാറുവാൻ കാരണം. ചന്ദ്രന്റെയും സൂര്യന്റെയും സഹായം ഭൗമിക ഏദനിലുണ്ടായിരുന്നു. അത് കർത്താവ് കൽപ്പിച്ചതായിരുന്നു. കർത്താവ് കൽപ്പിച്ച പകലും രാവുമായിരുന്നു അത്. എന്നാൽ ദൈവത്തിന്റെ തോട്ടത്തിൽ കുഞ്ഞാട് വിളക്കാകയാൽ ഇവിടെ സൂര്യചന്ദ്രാദികളുടെ വെളിച്ചം ആവശ്യമില്ല. ദൈവത്തിന്റെ തോട്ടത്തിലെ ദാസന്മാർ അലസരല്ല. അലസതയാണ് ഏദനിൽ അവരെ സാത്താന്റെ അടുത്തെത്തിച്ചത്. എന്നാൽ ദൈവത്തിന്റെ തോട്ടത്തിൽ ആരാധന അനന്തമായി തുടരുന്നു. അന്ന് നാം താതന്റെ മുഖം കണ്ടാണ് ആരാധിക്കുന്നത്. ആരാധന തുടരുന്നത് കൊണ്ട് അവിടെ ആലസത ഉണ്ടാകുന്നില്ല. ദൈവത്തിന്റെ തോട്ടമായ പുത്തനാ മെറുശലേമിനെ പുത്തനാം എറുസലേമിന്റെ അടിസ്ഥാനത്തെ പറ്റി വെളിപ്പാട് 21:19-21 കാണും. ഇത്രയും മഹത്വമേറിയതും വിലയേറിയതുമായ പൊൻതളങ്ങളിൽ നാം കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഇന്ന് നടക്കുന്ന കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ നിന്നുള്ള നടപ്പ് മാറുവാനും നമുക്ക് തനിയെ ദൈവത്തിന്റെ തോട്ടത്തിൽ എത്തുവാൻ ഒരുങ്ങുവാനും ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി സ്വന്തം രക്തം നൽകി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ദൈവസ്നേഹത്തിനായി നന്ദി. എന്നിട്ടും പാപത്തിലേക്ക് മൂക്കുകുത്തുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന പിതാവ് ശാപവും പാപവുമില്ലാത്ത, കഷ്ടതയും കണ്ണുനീരുമില്ലാത്ത സ്ഥലം ഒരുക്കിയത് ഞങ്ങൾക്ക് കാട്ടിത്തന്നതിനായി നന്ദി. മണവാട്ടി സ്വയം ഒരുങ്ങുവാൻ തന്ന നിർദ്ദേശമനുസരിച്ച് ഒരുങ്ങുവാൻ കർത്താവെ ഞങ്ങളെ എല്ലാം പ്രാപ്തരാക്കണം. പേർ വിളിക്കുന്ന നേരം ഞങ്ങളുടെ പേരും ആ ജീവന്റെ പുസ്തകത്തിൽ കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനായി നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ 4 തോട്ടത്തെക്കുറിച്ചും ചിന്തിപ്പാൻ ബലഹീനരാകുന്ന ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി നന്ദി. എന്തെങ്കിലും കുറവുകൾ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി തമ്പുരാനോട് ചേർന്ന് നടപ്പാൻ ആ തോട്ടത്തിൽ പ്രവേശനം ലഭിപ്പാൻ തോട്ടത്തിലെ പരിശുദ്ധനെ കാണുവാൻ ദൈവത്തിന്റെ തോട്ടത്തിൽ എത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് സ്വയം ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഈ 4 തോട്ടങ്ങളെ കുറിച്ച് തയ്യാറാക്കുവാനും അവതരിപ്പിക്കുവാനും എനിക്ക് ബലം തന്ന ദൈവസ്നേഹത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു ഓൾ.